The editorial.
ഒക്ടോബർ 24 വ്യാഴം 1200 തുലാം 8 ദീപിക എഡിറ്റോറിയൽ. ഒടുവിലത്തെ റബ്ബർ തോട്ടങ്ങൾ. കേരളത്തിലെ റബ്ബർ തോട്ടങ്ങളിൽ ഭരണകൂടങ്ങൾ പരാജയപ്പെടുത്തിയ മനുഷ്യരുടെ കാൽപെരുമാറ്റമേ ഇനി ബാക്കിയുള്ളൂ. റേഷൻ വാങ്ങാനെങ്കിലും നിവൃത്തിയുള്ളവർ തോട്ടങ്ങളിൽ നിന്ന് കയറിപ്പോയി. റബ്ബർ ബോർഡിനെ ഉപയോഗിച്ച് പാവപ്പെട്ട കർഷകരുടെ അധ്വാനത്തിന്റെ വില ടയർ വ്യവസായികളുടെ പണപ്പെട്ടികളിൽ എത്തിച്ച് കേന്ദ്ര സർക്കാർ കർഷകരെ ചതിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കാഴ്ചക്കാരായി നിൽക്കുകയാണ് ചെയ്തത്. താങ്ങുവില ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് അവർ ഒട്ടുപാലിന്റെ വില പോലും കൊടുത്തില്ല. കർഷകരെയും തൊഴിലാളികളെയും കൂടുതൽ ചൂഷണം ചെയ്യാൻ സാധ്യതയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ടയർ കമ്പനികൾക്കൊപ്പം റബ്ബർ ബോർഡും വണ്ടി കയറി. അങ്ങനെ ഒരിക്കൽ കേരളത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ചാലകശക്തിയായിരുന്ന റബ്ബർ കൃഷി ഏതാണ്ട് ഇല്ലാതായി. മറ്റു വരുമാനമില്ലാത്ത കർഷകർ സർക്കാരുകൾ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. MPമാരും MLAമാരും പോലും തിരിഞ്ഞു നോക്കാത്ത ഒടുവിലത്തെ റബ്ബർ തോട്ടങ്ങളിൽ. പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണയം എണ്ണക്കമ്പനികൾക്ക് കൊടുത്ത് ജനങ്ങളെ കൊള്ളയടിക്കുകയും വിലക്കയറ്റം രൂക്ഷമാക്കുകയും ചെയ്തതുപോലെയുള്ള സർക്കാർ ചതിയാണ് രാജ്യത്തെ റബ്ബർ വിലയുടെ നിയന്ത്രണം പരോക്ഷമായി ടയർ വ്യവസായികൾക്ക് തീരെഴുതിയത്. കർഷകരെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ലാഭനിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവാക്കിയ പ്രക്രിയയിൽ കേരളത്തിലെ റബ്ബർ കർഷകരും പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യായവില പ്രതീക്ഷിച്ച കർഷകരെയും റബ്ബർ വാങ്ങിക്കൂട്ടിയ വ്യാപാരികളെയും ഒരുപോലെ ടയർ ലോബി ചതിച്ചപ്പോൾ റബ്ബർ ബോർഡ് നോക്കുകുത്തിയായി നിന്നു. വ്യവസായികളുടെ താല്പര്യത്തിനനുസരിച്ച് വില താഴ്ത്തി പ്രഖ്യാപിക്കുകയാണ് റബ്ബർ ബോർഡ്. അതത് മാസത്തെ ഇറക്കുമതി, കയറ്റുമതി, ഉൽപാദന തോത് എന്നിവ റബ്ബർ ബോർഡ് 4 മാസമായി പ്രസിദ്ധീകരിക്കാത്തതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദനം നിയന്ത്രിക്കാൻ കർഷകർക്കോ ഷീറ്റ് വാങ്ങാൻ വ്യാപാരികൾക്കോ കഴിഞ്ഞില്ല. അതേസമയം ജൂൺ മുതൽ 3 ലക്ഷം ടൺ റബ്ബർ ഇറക്കുമതി ചെയ്ത് ഗോഡൌണുകൾ നിറച്ച ടയർ കമ്പനികൾക്ക് വിലയിടിക്കാനുമായി. ഈ മാസം 6 ലക്ഷം ടൺ റബ്ബർ ഇറക്കുമതി ചെയ്തു. അടുത്ത മാസം 50,000 ടണ്ണിന് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 2 മാസത്തേക്കെങ്കിലുമുള്ള റബ്ബർ ഇപ്പോൾ കമ്പനികൾക്ക് സ്റ്റോക്കുണ്ട്. വില ഇത്തിരിയെങ്കിലും കൂട്ടണമെങ്കിൽ വ്യവസായികൾ തീരുമാനിക്കണം. ആർക്കു വേണ്ടിയാണ് റബ്ബർ ബോർഡിനെ കൊണ്ട് കേന്ദ്ര സർക്കാർ പണിയെടുപ്പിക്കുന്നതെന്ന് ചോദിക്കാൻ ഒരൊറ്റ MPയോ MLAമാരോ നമുക്കിടയിലില്ല. ഓഗസ്റ്റിൽ നേരിയ തോതിൽ വർദ്ധിച്ച് സെപ്റ്റംബറിൽ കിലോയ്ക്ക് 247 രൂപ വരെ ഉയർന്ന റബ്ബറിന് 1 മാസത്തിനിടെ 60 രൂപ വരെ കുറഞ്ഞു. നഷ്ടമായതുകൊണ്ട് ടാപ്പിംഗ് നിർത്തിവെച്ചവർ വീണ്ടും തുടങ്ങിയതോടെ വിലയിടിച്ചു. ഇറക്കുമതിക്കാരും ബോർഡ് മറച്ചുവെച്ചതിനാൽ കർഷകർ വില കൂടുമെന്ന പ്രതീക്ഷയോടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2 ആഴ്ച ടയർ വ്യവസായികൾ ഷീറ്റ് വാങ്ങിയില്ല. റബ്ബർ ബോർഡ് അനങ്ങിയില്ല. ഷീറ്റ് റബ്ബറാണ് വാണിജ്യപരമായ നേട്ടമുണ്ടാക്കുകയെന്നും ലാറ്റക്സിൽ നിന്ന് ഷീറ്റ് ഉൽപാദനത്തിലേക്ക് തിരിയണമെന്നും റബ്ബർ ബോർഡ് കർഷകരെ ഉപദേശിച്ചപ്പോൾ വ്യവസായികൾ ഇറക്കുമതി നടത്തുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയില്ലാതെ റബ്ബർ ബോർഡിന് ഇങ്ങനെ പല വിധത്തിൽ വ്യവസായികളെ തീറ്റിപ്പോറ്റാൻ കഴിയില്ല. പ്രധാനമായും ടയർ കമ്പനികളാണ് സ്വാഭാവിക റബ്ബർ വാങ്ങുന്നത്. MRF, CH, അപ്പോളോ, JK, ബിർള എന്നിവയാണ് മുന്നിൽ. റബ്ബറിന് വിലയിടിക്കാനും ടയറിന് വില കൂട്ടാനും ഇവർ ഒറ്റക്കെട്ടാണ്. റബ്ബർ കർഷകരെയും ടയർ ഉപയോക്താക്കളെയും ഒരുപോലെ ചൂഷണം ചെയ്യുന്ന ഈ കമ്പനികൾക്ക് ആകെയൊരു തിരിച്ചടിയുണ്ടായത് 2022 മാത്രമാണ്. ടയർ വില അനാവശ്യമായും സംഘടിതമായും കൂട്ടാൻ ശ്രമിച്ചതിന് കമ്പനികൾക്കും അവരുടെ സംഘടനയായ ആത്മയ്ക്കും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1,788 കോടി രൂപയാണ് പിഴയിട്ടത്. MRF 622.09 കോടി, അപ്പോളോ ടയേഴ്സിന് 425.53 കോടി, CH 252.16 കോടി, JK ടയേഴ്സിന് 309.95 കോടി, ബിർള ടയേഴ്സിന് 178.33 കോടി, ആത്മയ്ക്ക് 8.4 ലക്ഷം എന്നിങ്ങനെയായിരുന്നു പിഴ. ഓൾ ഇന്ത്യ ടയർ ലീഡേഴ്സ് ഫെഡറേഷൻ 10 വർഷം പോരാടിയതിന്റെ ഫലമായിരുന്നു ആ ഉത്തരവ്. പക്ഷേ കമ്പനികൾ അതിനെതിരെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിലും സുപ്രീം കോടതിയിലും പോയി. ഇതൊക്കെ ടയർ കമ്പനികൾക്ക് നടക്കും. പാവപ്പെട്ട കർഷകർക്ക് സർക്കാരുമില്ല, ജനപ്രതിനിധികളുമില്ല. അന്തർദേശീയ മാർക്കറ്റിൽ റബ്ബറിന് വിലയിടിയുമ്പോൾ ആവശ്യത്തിന് ഇറക്കുമതി ചെയ്യുക. അവിടെ വില വർദ്ധിക്കുമ്പോൾ ചൂഷണം ചെയ്യാൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കർഷകരെ തയ്യാറാക്കി നിർത്തുക. അതോടെ കേരളത്തിലെ റബ്ബർ കർഷകരുടെ ദയാവധം പൂർത്തിയാക്കുക എന്നതായിരിക്കാം ടയർ ലോബിയുടെ കുതന്ത്രം. 70കളിലും 80കളിലും 90കളിലുമായി കേരളത്തിലെ മറ്റെല്ലാ കൃഷികളെയും ഉപേക്ഷിച്ച് റബ്ബർ നടാൻ കർഷകരെ സാമ്പത്തിക സഹായം നൽകി പ്രേരിപ്പിച്ചത് റബ്ബർ ബോർഡാണ്. മറ്റു കൃഷികളും തെങ്ങുൾപ്പെടെയുള്ള വൃക്ഷങ്ങളുമെല്ലാം വെട്ടി നീക്കിയില്ലെങ്കിൽ സബ്സിഡി കിട്ടില്ലായിരുന്നു. മലബാറിൽ ഉൾപ്പെടെ നെൽവയലുകൾ പോലും നികത്തി റബ്ബർ കൃഷി തുടങ്ങി. നല്ല വില കിട്ടിയതോടെ കർഷകർക്കും അഭിവൃദ്ധിയുണ്ടായി. പക്ഷേ മറ്റു കൃഷികളെ പ്രതികൂലമായി ബാധിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ഉൽപാദനക്കുറവ്, ടാപ്പിംഗ് തൊഴിലാളികളുടെ കുറവ്, ഉൽപാദന ചെലവിലെ വർധനവ്, വന്യമൃഗങ്ങളുടെ ആക്രമണം എന്നിവയെല്ലാം കർഷകർക്ക് പ്രതികൂലമായപ്പോൾ ഒപ്പം നിൽക്കാൻ ഒരു സർക്കാരും ഉണ്ടായിരുന്നില്ല. കർഷകരുടെ കാര്യത്തിൽ രാജ്യമൊട്ടാകെയുള്ള സ്ഥിതി. നെല്ല്, നാളികേരം, ഏലം, കുരുമുളക്, റബ്ബർ, കൃഷി ഏതുമാകട്ടെ, നല്ല വിലയോ വില സ്ഥിരതയോ സംഭരണമോ താങ്ങുവിലയോ ഇല്ലാതെ എല്ലാം തകർന്നു. അതേസമയം ഉൽപാദന ചെലവും വളം, കീടനാശിനി വിലയും കൂലിയുമെല്ലാം വർദ്ധിച്ചു. കർഷകരുടെ മക്കളും മറ്റു ജോലി തേടി സംസ്ഥാനവും രാജ്യവും വിടുകയാണ്. നാളെ ഭക്ഷണകാര്യത്തിലുൾപ്പെടെ കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. എല്ലാം പഴയപടിയായില്ലെങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതുപോലെ സംസ്ഥാന സർക്കാർ 250 രൂപയെങ്കിലും താങ്ങുവില നൽകിയാൽ റബ്ബർ കർഷകരെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനാകും. ഒളിവിലും മറവിലും ടയർ ലോബിക്ക് പരോക്ഷമായി കൈമാറിയ വില നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയും ഇറക്കുമതി പരിമിതപ്പെടുത്തുകയും ചെയ്താൽ വലിയ മാറ്റമുണ്ടാകും. സർക്കാരുകൾ ഇതിനൊന്നും തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കണം. അല്ലാതെ ടയർ വ്യവസായികൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഗതികെട്ട ഈ കർഷകരെ ഇനിയും തോട്ടങ്ങളിൽ നിർത്തരുത്.
എഡിറ്റോറിയൽ